Laudetur Jesus Christus. യേശു ക്രിസ്തുവിന് സ്തുതി.
ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
ഏവർക്കും നമസ്കാരം. ചിന്താമലരുകൾ കേൾക്കാം ഈ പ്രക്ഷേപണത്തിൽ. സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും. വ്യാജവാർത്തകളും സമാധാനത്തിനുള്ള മാധ്യമ പ്രവർത്തനവും എന്ന ശീർഷകത്തിൽ 2018 ആണ്ടിലെ 52nd ലോക സാമൂഹ്യ സമ്പർക്ക മാധ്യമ ദിനത്തിനായി പാപ്പ ഫ്രാൻസിസ് പ്രബോധിപ്പിച്ച സന്ദേശത്തിലെ ചിന്താമലരുകളാണ് ഇന്ന്.
ആശയവിനിമയം ദൈവിക പദ്ധതിയുടെ ഭാഗമാണ്. അത് കൂട്ടായ്മയുടെ അനുഭവത്തിന് അനിവാര്യവുമാണ്. ദൈവത്തിന്റെ പ്രതിച്ഛായയിൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നതിനാൽ നമുക്കവിടുത്തെ യഥാർത്ഥമായ നന്മയും സത്യവും മനോഹാരിതയും പ്രതിഫലിപ്പിക്കാനാകും. നമ്മുടെ ചുറ്റുമുള്ള ലോകവും അതിന്റെ അനുഭവങ്ങളും വിവരിക്കാനാവുന്നത് ചരിത്രത്തെ ഓർമ്മിച്ചെടുക്കുന്ന സ്മൃതിയും സംഭവങ്ങളുടെ മനസ്സിലേറ്റലുമാണ്. ബൈബിൾ പറയുന്ന കായേന്റെയും ആബേലിന്റെയും ബാബേൽ ഗോപുരത്തിന്റെയും കഥകൾ മുതൽ നമുക്കിത് കാണാനാകും. സത്യം വളച്ചൊടിക്കാനുള്ള വ്യക്തികളുടെയും സമൂഹങ്ങളുടെയും കഴിവ് ഇന്ന് രോഗസൂചകമാണ്. എന്നാൽ മറുഭാഗത്ത് നാം ദൈവിക പദ്ധതിയോട് വിശ്വസ്തതയുള്ളവരായാൽ ആശയവിനിമയം സത്യത്തിനും നന്മയ്ക്കുമായുള്ള ഫലവത്തായൊരു അന്വേഷണമായി മാറും.
ദ്രുതഗതിയിൽ മാറ്റങ്ങൾക്ക് വിധേയമാകുന്ന ഇന്നിന്റെ ഡിജിറ്റൽ മാധ്യമ ലോകത്ത് വ്യാജവാർത്തകൾക്ക് ഏറെ പ്രചുര പ്രചാരം സിദ്ധിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ വർഷത്തെ ലോകമാധ്യമദിന സന്ദേശത്തിന് പാപ്പ ഫ്രാൻസിസ് ഈ വിഷയം, വ്യാജവാർത്തകളെന്ന വിഷയം, തിരഞ്ഞെടുത്തത്. തന്റെ മുൻഗാമികൾ കാലാകാലങ്ങളിൽ പ്രബോധിപ്പിച്ചൊരു വിഷയത്തിലേക്കാണ് ഈ സന്ദേശം തിരിച്ചുപോകുന്നത് എന്നത് സത്യമാണ്. വാഴ്ത്തപ്പെട്ട പോളാറാമൻ പാപ്പ 1972 മാധ്യമദിനത്തിന് ഉപയോഗിച്ച സന്ദേശം സമ്പർക്കമാധ്യമങ്ങൾ സത്യത്തിന്റെ സേവനത്തിന് എന്ന വിഷയമായിരുന്നു. അങ്ങനെ വ്യാജവാർത്തയുടെ പ്രചാരണത്തിൽ നിന്നും സത്യത്തിന്റെ പ്രയോക്താക്കളാകാനുള്ള മാധ്യമപ്രവർത്തനത്തിന്റെ അന്തസ്സും മാധ്യമപ്രവർത്തകരുടെ വ്യക്തിഗത ഉത്തരവാദിത്വവും വീണ്ടെടുക്കാനുള്ള കൂട്ടുത്തരവാദിത്വത്തിൽ പങ്കുചേരാൻ പാപ്പായുടെ സന്ദേശം ശ്രവിച്ചുകൊണ്ട് നമുക്കും പരിശ്രമിക്കാം. ഇനി വ്യാജവാർത്തയിലെ വ്യാജൻ ആരാണെന്ന് പാപ്പ ഫ്രാൻസിസ് വ്യക്തമാക്കുന്നു.
ചർച്ചകളും തർക്കങ്ങളും വേണ്ടുവോളം നടന്നിട്ടുള്ള വിഷയമാണ് വ്യാജവാർത്ത. പരമ്പരാഗത മാധ്യമങ്ങളിലും ഡിജിറ്റൽ മാധ്യമങ്ങളിലും തെറ്റായ വാർത്തകൾ പൊതുവെ പ്രചരിപ്പിക്കുന്നതിനെയാണ് വ്യാജവാർത്തകളെന്നു പറയുന്നത്. വായനക്കാരെ കബളിപ്പിക്കാനോ സ്വാധീനിക്കാനോ വേണ്ടി സംഭവിക്കാത്തതും വളച്ചൊടിച്ചതുമായ വിവരങ്ങൾ വാർത്തയായി നൽകുന്നതാണ് വ്യാജവാർത്തകൾ. നിക്ഷിപ്ത താൽപര്യങ്ങളെ മുൻനിർത്തി രാഷ്ട്രീയ തീരുമാനങ്ങൾ, സാമ്പത്തിക താൽപര്യങ്ങൾ എന്നിവയെ സ്വാധീനിക്കുകയാണ് ഇവയുടെ ലക്ഷ്യം.
ഇനി വ്യാജവാർത്തയുടെ ആദ്യത്തെ വിജയം എന്ന് പറഞ്ഞാൽ അത് എത്രത്തോളം ശരിയായ വാർത്തയെ അനുകരിക്കുന്നു എന്നതിനെ ആശ്രയിച്ചാണ്. സത്യമായി തോന്നുന്ന രീതിയിലാണ് വ്യാജം അവതരിപ്പിക്കപ്പെടുന്നത്, അത് പുറത്തു വരുന്നത്. രണ്ടാമതായിട്ട് വിദ്വേഷം, നിരാശ, വെറുപ്പ്, പക, ഉത്കണ്ഠ, ഉദ്യോഗം എന്നീ വികാരങ്ങൾ ഉണർത്തിയും ജനകീയ മുൻവിധികൾക്ക് വളമയ്ക്കുന്നതിനെ ചില സ്ഥിരസങ്കല്പങ്ങൾക്കിണങ്ങുന്ന വിധത്തിൽ വളച്ചൊടിച്ചും കൂട്ടിക്കലർത്തിയും വിശ്വാസ്യമായി തോന്നാവുന്ന വിധത്തിൽ വാർത്തകൾ മെനഞ്ഞെടുത്താണ് വ്യാജൻ, വ്യാജവാർത്ത ജനശ്രദ്ധ പിടിച്ചുപറ്റുന്നത്. ഇങ്ങനെ വാർത്തകൾ കെട്ടിച്ചമച്ചുവിടാനുള്ള വഴി തുറക്കുന്നത് നാം മനസ്സിലാക്കണം സാമൂഹ്യ സമ്പർക്ക മാധ്യമ ശൃംഖലകളെയും അവ പ്രവർത്തിക്കുന്ന രീതികളെയും സ്വാധീനിച്ചും ഉപയോഗിച്ചുമാണ്.
വ്യാജവാർത്തകൾ ആധുനിക ഡിജിറ്റൽ ശൃംഖലകളിൽ നിന്നും ഇല്ലാതാക്കുക അത്ര എളുപ്പമല്ല. അതിനു കാരണം സ്വഭാവ സമത്വമുള്ള അല്ലെങ്കിൽ പ്രവർത്തന ശൈലിയിൽ വളരെ സമാന്തരമായ ഡിജിറ്റൽ ശൃംഖലകളിൽ കണ്ണിച്ചേർക്കപ്പെടുന്ന വൈവിധ്യമാർന്ന വാർത്തകളോടും കാഴ്ചപ്പാടുകളോടും അഭിപ്രായങ്ങളോടും കൃത്യമായി പ്രതികരിക്കാതെ ആയിരക്കണക്കിനു ജനങ്ങൾ ഈ ശൃംഖലകൾ കണ്ണടച്ച് കൈകാര്യം ചെയ്യുന്നതുകൊണ്ടാണ്. മുൻവിധികളെ വെല്ലുവിളിക്കുകയും ക്രിയാത്മകമായ സംവാദം വളർത്തുകയും ചെയ്യുന്ന നല്ല വാർത്താ സ്രോതസ്സുകളുമായി ആരോഗ്യകരമായ ഇടപഴകലുകൾ ഇല്ലാത്തതുകൊണ്ടാണ് ചില മാധ്യമ പ്രസ്ഥാനങ്ങൾ വ്യാജ വാർത്താ തന്ത്രങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്നതും നീതിയുക്തമല്ലാത്തതും അടിസ്ഥാനരഹിതവുമായ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിൽ തൽപരരും കൂട്ടാളികളായി മാറുന്നത്. മറ്റുള്ളവരെ വ്രണപ്പെടുത്തുകയും അവരെ മോശക്കാരായി അവതരിപ്പിക്കുകയും ചെയ്യുന്നത് വ്യാജവാർത്തയുടെ ദുരന്തമാണ്. അതിനാൽ അവ അഹങ്കാരവും വിദ്വേഷവും വളർത്തുകയും നമ്മെ പെട്ടെന്ന് വികാരഭരിതരാക്കുകയും നമ്മിൽ അസഹിഷ്ണുത വളർത്തുകയും ചെയ്യുന്നു. കാരണം അസത്യത്തിന്റെ പരിണിത ഫലമാണ് വ്യാജവാർത്ത.
വ്യാജവാർത്തകളെ നമുക്കിങ്ങനെ തിരിച്ചറിയാം. കാപട്യത്തെ അനുദിന ജീവിതത്തിൽ അഭിമുഖീകരിക്കുന്നതിൽ നിന്നും നമ്മൾ ആരും തന്നെ ഒഴിവാക്കപ്പെട്ടിട്ടില്ല. വ്യാജവാർത്തകളുടെ നിർമ്മിതി എപ്പോഴും കുൽസിതവും ലോലവുമായ ഭാഷാഭംഗിയിൽ അധിഷ്ഠിതവും ചിലപ്പോൾ വളരെ സങ്കീർണമായ മനഃശാസ്ത്ര സമ്പ്രദായങ്ങളിൽ മെനഞ്ഞെടുത്തിട്ടുള്ളതുമായതിനാൽ അതിൻ്റെ ദൂഷിത വലയത്തിൽ നിന്നും പുറത്തു വരിക അത്ര എളുപ്പവുമല്ല.
വ്യാജവാർത്തകളുടെ ശൃംഖലകളിൽ നിന്നും രക്ഷപ്പെടുന്നതിനും അവയുടെ മുഖംമൂടി അനാവരണം ചെയ്യുന്നതിനും ഉതകുന്ന മാധ്യമബോധന പരിപാടികൾ ചില ആശയവിനിമയ സ്ഥാപനങ്ങളും നിയമസംഘടനകളും വ്യാജവാർത്തയുടെ പ്രതിഭാസത്തെ തടയുന്നതിനുതകുന്ന നടപടികൾ വികസിപ്പിച്ചെടുക്കാൻ അപൂർവമായി ഒരുങ്ങുന്നുണ്ട്. അതുപോലെ വൻ ഡിജിറ്റൽ മാധ്യമ ശൃംഖലകളുടെ ആശയവിനിമയ ശ്രേണികളിലുള്ള ലക്ഷോപലക്ഷം മുഖചിത്രങ്ങൾക്കു പിന്നിൽ മറഞ്ഞിരിക്കുന്ന വ്യക്തിത്വങ്ങളെ തിരിച്ചറിയാനുള്ള പരിശ്രമങ്ങളും പുരോഗമിക്കുന്നുണ്ട്.
എന്നിരുന്നാലും വ്യാജവാർത്ത തിരിച്ചറിയാനും അവ തടയാനുമുള്ള വഴികൾ കണ്ടെത്തുന്നതിന് ഏറെ ശ്രമകരവും ശ്രദ്ധാപൂർവകവുമായ വിവേചന രീതി നമുക്കിന്ന് ആവശ്യമാണ്. വ്യാജന്മാർ എന്നുപയോഗിക്കുന്ന സർപ്പതന്ത്രമെന്ന് വിളിക്കാവുന്ന ആ മുഖം മൂടി അഴിച്ചു മാറ്റേണ്ടിയിരിക്കുന്നു. മാനവികതയുടെ ആരംഭഘട്ടത്തിൽ സർപ്പം മെനഞ്ഞെടുത്ത ആദ്യ വ്യാജവാർത്ത എന്താണെന്ന് ഉൽപ്പത്തി പുസ്തകം വിവരിക്കുന്നുണ്ടല്ലോ.
മനുഷ്യന്റെ ആദ്യ പാപത്തിന്റെയും പ്രഥമ സഹോദര ഹത്യയുടെയും പിന്നെ ദൈവത്തിനും അയൽക്കാർക്കും സമൂഹത്തിനും സൃഷ്ടിക്കുമെതിരായ തിന്മകൾക്ക് ഹേതുവാകുന്നത് ഈ വ്യാജവാർത്തയാണ്. നുണയുടെ പിതാവായ പിശാചിന്റെ തന്ത്രമാണ് മനുഷ്യഹൃദയങ്ങളിലേക്ക് നുഴഞ്ഞുകയറുന്ന കളവിന്റെയും ചതിയുടെയും അപകടകാരിയായ വ്യാജവാർത്തയുടെ പുഴുക്കൾ. വ്യാജവും വശീകരണശേഷിയുള്ളതുമായ വാദപ്രതിവാദങ്ങളുമായി ആദ്യ പാപത്തിന്റെ കഥയിൽ പ്രലോഭകനായ പിശാജ് സ്ത്രീയെ സമീപിക്കുന്നത് അവളുടെ നന്മ ആഗ്രഹിക്കുന്ന സ്നേഹിതൻ എന്ന വ്യാജേനയാണ്. അവൾ അറിഞ്ഞ സത്യം ഭാഗികമാണെന്ന് ധരിപ്പിക്കുന്നു. തോട്ടത്തിലെ മരത്തിലെ കനികൾ കഴിക്കരുതെന്ന് ദൈവം പറഞ്ഞിട്ടില്ലത്രേ. യഥാർത്ഥത്തിൽ ദൈവം ആദത്തോട് പറഞ്ഞത് തോട്ടത്തിന്റെ നടുക്കുള്ള വൃക്ഷത്തിന്റെ ഫലം കഴിക്കരുതെന്നാണ്. നന്മതിന്മകൾ വിവേചിക്കുന്ന അറിവിന്റെ വൃക്ഷത്തിലെ പഴം കഴിക്കരുത്.
മരണവേദനയിലും തോട്ടത്തിന്റെ നടുക്കുള്ള വൃക്ഷത്തിന്റെ കനി ഭക്ഷിക്കരുത്, കഴിക്കരുത് എന്നാണ് ദൈവം ആജ്ഞാപിച്ചിട്ടുള്ളതെന്ന് സാത്താനെ സ്ത്രീ പറഞ്ഞു തിരുത്തിയെങ്കിലും അവൾ പ്രലോഭനത്തിന് കീഴ്പ്പെടുകയാണുണ്ടായത്. സ്ത്രീയുടെ മറുപടിയേറെ യുക്തിയിൽ അധിഷ്ഠിതവും നിഷേധാത്മകവുമായിരുന്നു. എന്നിട്ടും അവൾ പ്രലോഭനത്തിന് പ്രലോഭകന് വശംവദയാകുന്നു. ഓ സ്ത്രീയെ, ഈ പഴം കഴിച്ചാൽ നീ മരിക്കില്ല എന്ന സാത്താന്റെ വാക്കുകളിൽ അവൾ വിശ്വസിച്ചു. തുടർന്നുള്ള സംഭാഷണത്തിൽ പ്രലോഭകന്റെ സാത്താന്റെ പുനർവ്യാഖ്യാനം സത്യത്തിന്റെ പൊയ്മുഖമണിയുന്നു.
നിങ്ങൾ ആ കനി ഭക്ഷിച്ചാൽ കണ്ണു തുറക്കും, ദൈവത്തെപ്പോലെയാകും. ദൈവത്തിന്റെ പിതൃകൽപ്പനയെ അവിശ്വസിച്ച് ശത്രുവിന്റെ പ്രലോഭനത്തിന് അവർ കീഴ്പ്പെടുന്നു. ആ കനി നല്ലതും മനോഹരവും അഭിലഷണീയവുമാണെന്ന് അവർക്ക് തോന്നി. അവരെ അത് മോഹിപ്പിച്ചു. അങ്ങനെ ബൈബിൾ കഥ വളരെ ശ്രദ്ധേയമായ ഒരു ധ്യാനം നമുക്ക് തരുന്നുണ്ട്.
നാം ഓർക്കണം, നിരുപദ്രവകാരിയായൊരു വ്യാജവാർത്ത എന്നൊന്നില്ല, മറിച്ച് വ്യാജന്മാരെ വിശ്വസിച്ചാൽ അതിന്റെ പ്രത്യാഘാതങ്ങൾ വലുതായിരിക്കും. സത്യം അല്പം പോലും വളച്ചൊടിക്കപ്പെട്ടാൽ അതിന് ആനുപാതികവും അപകടകരവുമായ പ്രത്യാഘാതങ്ങൾ ജീവിതത്തിലുണ്ടാകും. ഓർക്കണം,
മനുഷ്യന്റെ ആർത്തിയാണ് അപകടകാരണം. വ്യാജവാർത്ത രോഗാണു പോലെ സമൂഹഗാത്രം ആസകലം വ്യാപിക്കും. അത് പടരാൻ തുടങ്ങിയാൽ പിന്നെ നിർത്തുക ബുദ്ധിമുട്ടാണ്. കാരണം സാമൂഹിക സമ്പർക്ക മാധ്യമ ലോകത്ത് അവ സൃഷ്ടിക്കുന്ന സ്വാധീനവും അത് കാരണമാക്കുന്ന മനുഷ്യരുടെ ഒടുങ്ങാത്ത ആർത്തിയും ക്രമാതീതമാണ്. ലാഭേച്ഛയോടെ വളച്ചൊടിക്കപ്പെടുന്ന വാർത്തകൾ തന്ത്രപൂർവകമായ സാമ്പത്തിക മേൽക്കോയ്മ സൃഷ്ടിക്കാനും എല്ലാം കൈക്കലാക്കാനും ആസ്വദിക്കാനുമുള്ള ആഗ്രഹത്തിലാണ് സൃഷ്ടിക്കപ്പെടുന്നത്. എന്നാൽ അത് നമ്മുടെ ആന്തരിക സ്വാതന്ത്ര്യത്തെ നശിപ്പിച്ച് വ്യക്തികളെ അസത്യത്തിന്റെ പ്രയോക്താക്കളാക്കി മാറ്റുന്നു.
സത്യം നമ്മെ സ്വതന്ത്രരാക്കും. വ്യാജമായ ഇന്നിന്റെ മാധ്യമലോകവുമായുള്ള മനുഷ്യന്റെ നിരന്തരമായ ഇടപെടൽ ആന്തരിക ജീവിതത്തെ മന്ദീഭവിപ്പിക്കുന്നു. ദോസ്തോവിസ്കിയുടെ നിരീക്ഷണത്തിൽ, നുണ പറയുന്നവരും അവർ പറഞ്ഞു പരത്തിയ നുണകൾ ശ്രവിക്കുന്നവരും തങ്ങളോടു തന്നെയും മറ്റുള്ളവരോടും പരസ്പരാദരവില്ലാത്തവരായി മാറുന്നു. സ്വാഭിമാനമങ്ങനെ നഷ്ടപ്പെട്ടവർ സ്നേഹമില്ലാത്തവരായിത്തീരുന്നു. പിന്നെ അതിനും പുറമെ അവർ സുഖലോലുപതയുടെ താൽക്കാലികതയിൽ മുഴുകുന്നു. അങ്ങനെ മനുഷ്യരിലെ മൃഗീയത മൂത്ത് ജീവിതം അസത്യത്തിൽ മുങ്ങിമുഴുകുന്നു.
എങ്ങനെയാണ് നാം വ്യാജവാർത്തയ്ക്കെതിരെ പ്രതിരോധിക്കേണ്ടത്? വ്യാജവാർത്തയ്ക്കുള്ള മൗലികമായ മറുമരുന്ന് സത്യത്താൽ അതിനെ ശുദ്ധികലശം ചെയ്യുകയാണ്. ക്രൈസ്തവ കാഴ്ചപ്പാടിൽ ഒരു കാര്യം വ്യാജമോ സത്യമോ ശരിയോ തെറ്റോ എന്ന് വിധി പറയുന്ന ഒരു ആശയപരമായ യാഥാർത്ഥ്യമല്ല സത്യം. ക്രൈസ്തവികതയിൽ അത് വിശ്വാസത്തിന്റെ വെളിച്ചമാണ്, നമ്മെ വിശ്വാസത്തിലേക്ക് നയിക്കുന്ന വെളിച്ചമാണത്.
സത്യം നമ്മുടെ മുഴുവൻ ജീവിതത്തെയും സ്വാധീനിക്കും. വിശുദ്ധ ഗ്രന്ഥത്തിൽ സത്യമെന്ന മൂലപദത്തിന് പിന്തുണ, ഉറപ്പ്, ബോധ്യം, വിശ്വാസം എന്നെല്ലാം അർത്ഥമുണ്ട്. ഗ്രീക്ക് ഭാഷയിൽ ഇന്നും ഉപയോഗിക്കുന്ന ആമേൻ അല്ലെങ്കിൽ ആമീൻ എന്ന സമ്മതത്തിന്റെ പദം സത്യമേറ്റുപറയുന്ന അല്ലെങ്കിൽ പ്രഘോഷിക്കുന്ന ആരാധനക്രമത്തിലെ പ്രയോഗമാണ്. നാം സത്യത്തിലൂന്നി നിൽക്കുകയാണെങ്കിൽ ജീവിതത്തിൽ നമുക്ക് വഴിതെറ്റുകയില്ല. ഈ അർത്ഥത്തിൽ വിശ്വാസ്യനും സകലർക്കും ആശ്രയിക്കാവുന്നവനുമായവൻ ജീവിക്കുന്ന ദൈവമാണ്. അതുകൊണ്ടാണ് ഞാനാകുന്നു വഴിയും സത്യവും ജീവനുമെന്ന് ക്രിസ്തു പറഞ്ഞത്, ഉദ്ബോധിപ്പിച്ചത്. നമ്മെ സ്നേഹിക്കുന്നവന്റെ വിശ്വസ്തതയിലും വിധേയത്വത്തിലും നാം തന്നെ ആ സത്യം അനുഭവിക്കുമ്പോഴാണ് അത് ആവിഷ്കരിക്കുകയും പുനരാവിഷ്കരിക്കപ്പെടുകയും ചെയ്യുന്നത്. ഇതാണ് യഥാർത്ഥത്തിൽ നമ്മെ സ്വതന്ത്രരാക്കുന്ന സത്യം. സത്യം നമ്മെ സ്വതന്ത്രരാക്കും. വ്യാജമായവയിൽ നിന്നുമുള്ള സ്വാതന്ത്ര്യം നമുക്ക് നേടാം. നന്മയ്ക്കായുള്ള അന്വേഷണത്വര തുടരാം.
നമ്മുടെ വാക്കുകളും പ്രവൃത്തികളും സത്യസന്ധവും ആത്മാർത്ഥവുമാകണമെങ്കിൽ മേൽ രണ്ടു ഘടകങ്ങളും ആവശ്യമാണ്. സത്യം വിവേചിച്ചറിയാൻ കൂട്ടായ്മയെ പ്രോത്സാഹിപ്പിക്കുകയും നന്മ വളർത്തുകയും ചെയ്യുന്ന കാര്യങ്ങൾ നാം അറിയണം. മറുഭാഗത്ത് നമ്മെ ഒറ്റപ്പെടുത്തുകയും ഭിന്നിപ്പിക്കുകയും ചെയ്യുന്ന ഘടകങ്ങളെയും നാം വിവേചിച്ചറിയേണ്ടതുണ്ട്. പുറമേ നിന്നും വ്യക്തിഗതമല്ലാതെ എന്തെങ്കിലും അടിച്ചേൽപ്പിച്ചാൽ സത്യം വളരുകയില്ല. സ്വതന്ത്രമായ വ്യക്തിബന്ധങ്ങളിൽ നിന്നും പരസ്പര ധാരണയിലും സ്നേഹത്തിലുമാണ് സത്യം വളരുന്നത്.
സത്യാന്വേഷണം ഒരിക്കലും നിലയ്ക്കുന്നില്ല. കാരണം വ്യാജമായവ എപ്പോഴും വളർന്നുകൊണ്ടിരിക്കുകയാണ്. സത്യം പറയുന്നതിനിടയിലും അസത്യം വ്യാജൻ എന്നും പുറത്തു വന്നുകൊണ്ടേയിരിക്കും. സത്യമായ കാര്യങ്ങൾ അല്ലെങ്കിൽ പ്രശ്നങ്ങൾ അനിഷേധ്യമായ വസ്തുതകളിൽ അധിഷ്ഠിതമാണ്. എന്നാൽ അവ അപരനെ വേദനിപ്പിക്കുകയും അപകീർത്തിപ്പെടുത്തുകയും ചെയ്താൽ അവ എത്ര സത്യസന്ധമാണെന്ന് പറഞ്ഞാലും തോന്നിയാലും അത് സത്യമായിരിക്കില്ല. പ്രസ്താവങ്ങളുടെ സത്യസന്ധതയെ അവയുടെ ഫലങ്ങളിൽ നിന്നുമാണ് നാം തിരിച്ചറിയേണ്ടത്. സത്യമായവ ഒരിക്കലും കലഹം വളർത്തുകയോ ഭിന്നത വളർത്തുകയോ വിയോജിപ്പ് പ്രോത്സാഹിപ്പിക്കുകയോ ചെയ്യുന്നില്ല എന്നുകൂടെ മനസ്സിലാക്കുക. അങ്ങനെ സത്യത്തിനായി ചിലപ്പോൾ കലഹം സൃഷ്ടിച്ചാലും ഭിന്നത ഉളവാക്കിയാലും തലകുനിക്കേണ്ടി വന്നാലും അറിവും പക്വമാർന്ന ചിന്തകളുടെ ക്രിയാത്മകവും ഫലപ്രദവുമായ സംവാദം വളർത്തുന്നത് വഴിയാണ് സത്യത്തിന്റെ ഫലപ്രാപ്തി നാം അറിയുന്നത്. സത്യസന്ധമായ വാർത്ത സമാധാനം വളർത്തുന്നു.
വ്യാജവാർത്തയ്ക്ക് മറുമരുന്ന് തന്ത്രപരമായ നീക്കങ്ങളോ കൗശലപൂർണമായ മറുപടിയോ അല്ല. മറിച്ച് ആർത്തിയില്ലാത്തതും കേൾക്കാൻ സന്നദ്ധതയുള്ളതും സത്യസന്ധവുമായ സംവാദമാണത്. അതിൽ ഏർപ്പെടുന്നവരിലൂടെയും അതിൽ താൽപ്പര്യമുള്ളവരിലൂടെയും അങ്ങനെ സത്യം പുറത്തുവരും. നന്മയാൽ ആകൃഷ്ടരും സത്യത്തിന്റെ ഭാഷാശൈലി ജീവിതത്തിൽ ഉൾക്കൊള്ളുന്നവരും വ്യാജവാർത്ത തടയുന്നത് ഉത്തരവാദിത്വമായി കാണുകയാണെങ്കിൽ, അറിവും വാർത്തകളും കൈകാര്യം ചെയ്യുകയും മെനഞ്ഞെടുക്കുകയും ചെയ്യുന്ന മാധ്യമപ്രവർത്തകർക്ക് അതിലേറെ ഉത്തരവാദിത്വമുണ്ട്. കാരണം അവരാണ് വാർത്തകളുടെ പ്രയോജകർ. ഇന്നത്തെ ലോകത്ത് ഇവർ മാധ്യമ ജോലിക്കാർ മാത്രമല്ല, മാധ്യമപ്രവർത്തനം ജീവിത ദൗത്യമായി കാണേണ്ടവരാണ്.
മാധ്യമാധിപത്യമുള്ളൊരു ലോകത്ത് ചടുലമായത് വിളമ്പാനുള്ള ബദ്ധപ്പാടിലും ചൂടുവാർത്തകൾ മെനഞ്ഞെടുത്ത് അത് ആദ്യം വിളമ്പിക്കൊടുക്കാനുമുള്ള വ്യഗ്രതയിലും ഓർക്കണം. വിവരസാങ്കേതികതയുടെ കേന്ദ്രം വാർത്തയെത്തിക്കുന്ന വേഗതയോ പ്രേക്ഷക സ്വാധീനമോ അല്ല, വ്യക്തികളാണ്, മനുഷ്യരാണ്. വാർത്തകൾ അറിയിക്കുന്നത് വഴി നാം വ്യക്തികളെയാണ് രൂപപ്പെടുത്തുന്നത്, രൂപപ്പെടുത്തേണ്ടത്. വാർത്തകൾ മനുഷ്യജീവിതങ്ങളെ സ്പർശിക്കുന്നു. അതിനാൽ വാർത്തകളുടെ കൃത്യമായ സ്രോതസ്സ് ഉറപ്പുവരുത്തുകയും സത്യമായ ആശയവിനിമയത്തെ സംരക്ഷിക്കുകയും വേണം. ഇത് ആശയവിനിമയ ലോകത്ത് നന്മയും വിശ്വാസ്യതയും വളർത്തും, സമൂഹത്തിൽ കൂട്ടായ്മയും സമാധാനവും വളർത്താനുള്ള മാർഗങ്ങൾ തുറക്കുകയും ചെയ്യും.
സമാധാനപൂർണമായ മാധ്യമപ്രവർത്തനം ഇന്ന് സമൂഹത്തിൽ വളർത്തുന്നതിന് എല്ലാവരെയും ക്ഷണിക്കുന്നു. ഇതുവഴി ഉദ്ദേശിക്കുന്നത് ഗൗരവതരമായ പ്രശ്നങ്ങളില്ലാത്തതും വൈകാരികത നിറഞ്ഞതും സുഖിപ്പിക്കുന്നതും മധുരം കലർത്തിയതുമായ ഒരു സാക്രീൻ വാർത്താശൈലി അല്ലെന്ന് എടുത്തു പറയട്ടെ. മറിച്ച് സത്യസന്ധവും വ്യാജമായതിനെയും ആലങ്കാരികത നിറച്ചതിനെയും ചടുലമായതിനെയും എതിർക്കുന്നൊരു വസ്തുനിഷ്ഠമായ മാധ്യമശൈലിയെയാണ് ആഗ്രഹിക്കുന്നത്. അത് ജനങ്ങളാൽ ജനങ്ങൾക്കു വേണ്ടി നിലകൊള്ളുന്ന മാധ്യമപ്രവർത്തനവുമാണ്. അത് സകലരുടെയും നന്മയ്ക്ക്, വിശിഷ്യ ഇന്ന് ലോകത്ത് ബഹുഭൂരിപക്ഷമായ പാവങ്ങളുടെ, ശബ്ദമില്ലാത്തവരുടെ ശബ്ദമാകുന്ന മാധ്യമരീതിയായിരിക്കും.
വാർത്തകൾ കെട്ടിച്ചമയ്ക്കുക എന്നതിനേക്കാൾ പ്രതിസന്ധികൾക്ക് പിന്നിലെ കാരണം കണ്ടെത്താനും അവ ആഴത്തിൽ മനസ്സിലാക്കി പ്രതിവിധികളിലേക്ക് നമ്മെ നയിക്കുന്ന ഒരു നന്മപൂർണമായൊരു മാധ്യമ സംസ്കാരം വളർത്താനും പരിശ്രമിക്കാം. ഇന്ന് വർദ്ധിച്ചുവരുന്ന മാത്സര്യത്തിന്റെയും വാഗ്വാദത്തിന്റെയും പിന്നെ പരസ്പരമുള്ള വാചികമായ ആക്രമണങ്ങളുടെയും മാധ്യമ പരിപാടികൾക്ക് ബദലായി സാമൂഹ്യ പ്രതിബദ്ധതയും സമർപ്പണവുമുള്ളൊരു ശൈലിയാണ് അഭികാമ്യം.
മേൽപ്പറഞ്ഞ കാര്യങ്ങൾക്ക് ഉത്തേജനമാകുന്ന അസീസിയിലെ ഫ്രാൻസിസിന്റെ പ്രാർത്ഥനയോടെ സത്യത്തിന്റെ മൂർത്ത രൂപമായ ദൈവത്തിലേക്ക് നമുക്ക് തിരിയാം.
ദൈവമേ, എന്നെ അങ്ങേ സമാധാന ദൂതനാക്കണമേ. കൂട്ടായ്മയും സാഹോദര്യവും വളർത്താത്ത ആശയവിനിമയ ലോകത്ത് ഒളിഞ്ഞിരിക്കുന്ന തിന്മ തിരിച്ചറിയാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ മനസ്സിലെ മുൻവിധിയുടെ വിഷം അങ്ങില്ലാതാക്കണമേ. അപരനെ സഹോദരനും സഹോദരിയുമായി ആദരവോടെ ഞങ്ങൾ അംഗീകരിക്കട്ടെ.
ദൈവമേ, അങ്ങ് വിശ്വസ്തനും സത്യസന്ധനുമാണ്. അങ്ങേ വചനം ഞങ്ങളുടെ ലോകത്തിന് നന്മയുടെ വിത്തും വിളവുമാണ്.
ഈ പരിപാടിയിൽ ഉപയോഗിച്ചിരിക്കുന്ന ഉപകരണ സംഗീത ശകലങ്ങൾ സ്റ്റീഫൻ ദേവസിയുടേതാണ്. നിങ്ങൾ ഇതുവരെ ശ്രവിച്ചത് സത്യം നമ്മെ സ്വതന്ത്രരാക്കും, വ്യാജവാർത്തകളും സമാധാനത്തിനുള്ള മാധ്യമപ്രവർത്തനവും എന്ന ശീർഷകത്തിൽ പാപ്പ ഫ്രാൻസിസ് പ്രബോധിപ്പിച്ച ആഗോള മാധ്യമദിന സന്ദേശത്തിലെ ചിന്താമലരുകളാണ്. അവതരിപ്പിച്ചത് ജോളി അഗസ്റ്റിനും ഫാദർ വില്യം നെല്ലിക്കലും. ഇതോടെ ഇന്നത്തെ മലയാള പ്രക്ഷേപണം സമാപിക്കുന്നു. ഏവർക്കും നന്ദി, നമസ്കാരം.